പ്രൈസ് ദി ലോർഡ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 11:1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചുമേയും. ഒരു ശിശു അവരെ നയിക്കും, പശുവും കരടിയും ഒരിടത്തുമേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പപ്പുത്തിന് മുകളിൽ കളിക്കും, മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സ്നേഹമുള്ളവരെ, യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 11:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിമനോഹരമായ ഒരു ഭാവി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ. യെശയ്യ പ്രവാചകനാണ് പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിട്ട് അറിയപ്പെടുന്നത്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ചിത്രീകരണങ്ങൾ നൽകിയതും യെശയ്യ പ്രവാചകൻ തന്നെയാണ്. നമ്മൾ 7:14 വാക്യം കണ്ടായിരുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ പുത്രൻ ആരായിരിക്കുമെന്ന് 9 അധ്യായത്തിൽ കൂടുതൽ വിശദമാക്കി. ആ 9 അധ്യായത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് 11 അധ്യായത്തിൽ ഈ പ്രവചനം അവതരിപ്പിച്ചിരിക്കുന്നത്. സാഹചര്യത്തിൽ കാര്യമായ വ്യത്യാസമില്ല. ചരിത്രപരമായ സാഹചര്യത്തിൽ തിഗ്ലാത്ത് പിലേസറിൻ്റെ ആക്രമണത്തിന് ശേഷം സാർഗൺ ചക്രവർത്തി ഇസ്രായേലിനെ നശിപ്പിച്ചു. തുടർന്ന് വന്ന സെന്നാഖെറിബ് യൂദയായെയും കടന്ന് ആക്രമിച്ചു. വലിയ നാശനഷ്ടങ്ങൾ യൂദായിൽ സംഭവിച്ചു. ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഈ രാജ്യത്തിനുണ്ടായി. എല്ലാം തകരുകയാണോ എന്ന് ഭയപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു ഹെസക്കിയ രാജാവ് ഭരിച്ചിരുന്ന യൂദായിലുണ്ടായിരുന്നത്. കാരണം ശത്രുക്കളുടെ ആക്രമണം. നിരന്തരമായ യുദ്ധഭീഷണിയിൽ കഴിഞ്ഞിരുന്ന, ഇന്നും കഴിയുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. നൂറ്റാണ്ടുകളായി ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്, ഒരുപാട് പീഡനങ്ങളേറ്റവരാണ്. ഈജിപ്ത് മുതൽ ഇന്നു വരെ ഒത്തിരി ഒത്തിരി ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനം. സമാധാനത്തിനു വേണ്ടി നിരന്തരം ദാഹിക്കുന്ന ഒരു ജനം. സമാധാനത്തെ നഗരമെന്നാണ് ജെറൂസലം അറിയപ്പെടുക. ഓറശലേം, ഊർ ശാലീം എന്നൊക്കെ പറയും, സമാധാനത്തിൻ്റെ നഗരം. സമാധാനത്തിൻ്റെ പട്ടണമെന്നറിയപ്പെടുന്ന ജെറൂസലത്തെ പോലെ സമാധാനം അനുഭവിക്കാത്ത ഒരു പട്ടണം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കണം. ഇന്നും സമാധാനത്തിന് വേണ്ടി നിരന്തരം ദാഹിക്കുന്ന ഒരു പട്ടണമാണ് ജെറൂസലം. ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ പ്രതീകമാണ്, ദൈവജനത്തിൻ്റെ മുഴുവനും പ്രതീകവും കേന്ദ്രവുമായി നിൽക്കുന്നതാണ് ജെറൂസലം. എത്രയോ തവണ ആക്രമിക്കപ്പെട്ടു, എത്രയോ തവണ നശിപ്പിക്കപ്പെട്ടു, ഇന്നും നിരന്തരമായ ഭീഷണിയിൽ കഴിയുന്ന ഒരു പട്ടണം. ഈ പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് യെശയ്യ പ്രവാചകൻ സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. ഈ പട്ടണത്തിലേക്കാണ് ഒരു സമാധാനത്തിൻ്റെ ദൂതനെ, രാജാവിനെ പ്രവാചകൻ കാണുന്നത്, മുൻകൂട്ടി അറിയിക്കുന്നത്. നീതിനിഷ്ഠനായ രാജാവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. വലിയ ഭീഷണികൾ നിലനിൽക്കുമ്പോൾ, യുദ്ധം നിരന്തരമായി കടന്നു വരുന്ന ഒരു രാജ്യത്ത്, ഒരു പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാശ്വതമായ സമാധാനം. ആ സമാധാനം ഒരു മരീചികയായി അകന്നു പോവുകയില്ല, ആ സമാധാനം കടന്നു വരിക തന്നെ ചെയ്യും എന്ന് പ്രവാചകനിലൂടെ ദൈവം ഉറപ്പു തരുന്ന ഒരു പ്രവചനമാണ് 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ പ്രവചനത്തിലൂടെ നമുക്കൊന്ന് സാവകാശം കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. ജെസെ ദാവീദിൻ്റെ പിതാവാണ്. ജെസയുടെ കുറ്റി എന്ന് പറയുമ്പോൾ കുറ്റി മാത്രം അവശേഷിക്കുന്ന ഒരു രാജവംശമായി തീർന്നിരിക്കുന്നു. ശാഖകളെല്ലാം നഷ്ടപ്പെട്ടു പോലെ, ഉണങ്ങിപ്പോയ കുറ്റി പോലെ, ഇനി ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് തോന്നുന്ന രീതിയിലായി തീർന്നിരിക്കുന്നു ജെസയുടെ ഭവനം. ജെസയുടെ കുറ്റി, കുറ്റി അറ്റുപോവുക എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. ഇനി ഒരിക്കലും ഒരു മുള പോലും കിളിർത്തു വരികയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടെടുത്ത് നിരാശയിലേക്ക് ആണ്ടുപോകുന്ന ഒരു ജനത്തിന് ദൈവം നൽകുന്ന പ്രത്യാശയാണ് ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. ചെറിയ ഒരു മുള, അത് ഒരു വലിയ ശാഖയായി വളരും. ശാഖ എന്നത് വരാൻ പോകുന്ന രക്ഷകൻ്റെ ഒരു പര്യായമായി പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ജെസയുടെ കുറ്റിയിൽ നിന്നും കിളിർത്തു വരുന്ന ഒരു ശാഖ, ഒരു പുതിയ രാജാവാണ്. രാജവംശം അറ്റുപോവുകയില്ല എന്ന് ദാവീദിന് ദൈവം വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷെ നമുക്കറിയാം, പ്രവാസത്തോടുകൂടി BC 587 ഈ രാജവംശം തന്നെ അവസാനിച്ചു പോവുകയായി. അതിനു മുമ്പ് തന്നെ വളരെ ശുഷ്കമായി തീർന്നിരുന്നു യൂദായുടെ രാജ്യം. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 10 അപ്രത്യക്ഷമായി BC 721. ദാവീദിൻ്റെ രാജഭരണത്തിന് കീഴിൽ 12 ഗോത്രങ്ങൾ ഒരുമിച്ചായിരുന്നതിൽ 12 10 നഷ്ടപ്പെട്ടു. അവസാനം യൂദായും ബെഞ്ചമിനും മാത്രം അവശേഷിച്ചു. അതും നഷ്ടപ്പെട്ടു പോകും എന്നൊരു സാഹചര്യമാണ് സെന്നാഖെറിബിൻ്റെ ആക്രമണത്തിലുണ്ടാവുക. അതിനുശേഷം ഏതാണ്ട് 130 വർഷം കഴിഞ്ഞപ്പോൾ 587 രാജഭരണം തന്നെ ഇസ്രായേലിൽ ഇല്ലാണ്ടായി. എന്നാലും ഈ ഒരു പ്രതീക്ഷ നിൽക്കുന്നു, ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. ദാവീദ് നൽകിയ വാഗ്ദാനം ദൈവം ഒരിക്കലും പിൻവലിച്ചിട്ടില്ല. രാജാവ് വരിക തന്നെ ചെയ്യും. ഇനി എന്താണ് ഈ രാജാവിൻ്റെ പ്രത്യേകത, ശാഖയെന്നും മുളയെന്നും വിശേഷിപ്പിക്കുന്നത്? വരാൻ പോകുന്ന രാജാവിനെയാണ്. ആ രാജാവിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഒന്നൊന്നായി നമുക്ക് നോക്കാം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചസൃഷ്ടിയുടെ ആരംഭത്തിൽ രൂപരഹിതമായ അവസ്ഥയിൽ ആഴത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്, എല്ലാത്തിനും രൂപം നൽകുന്നവൻ, എല്ലാത്തിനും ജീവൻ നൽകുന്നവൻ, ആ ദൈവത്തിൻ്റെ ആത്മാവാണ് രാജാവിനെ നയിക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് ന്യായാധിപന്മാരെ നയിച്ചിരുന്നതായിട്ട്, സാംസന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി കടന്നു വരുന്ന അനേകം അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിരന്തരമായ അവിശ്വസ്തത മൂലം ദൈവത്തിൻ്റെ ആത്മാവ് സാംസനെ വിട്ടുപോയതായിട്ടും ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആത്മാവ് തന്നെ വിട്ടുപോയിരുന്നത് സാംസൻ മനസ്സിലാക്കിയില്ല എന്ന് വിശുദ്ധഗ്രന്ഥം പറയും. സാംസനെപ്പോലെ നേതാക്കന്മാരെ എല്ലാം നയിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. പക്ഷേ വീണ്ടും സാവൂൾ നിരന്തരമായ അവിശ്വസ്തത മൂലം, അനുസരണക്കേട് മൂലം ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിൽ നിന്ന് അകന്നു പോവുകയായി. സാവൂളിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ആത്മാവ് അകന്നുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൽ വസിച്ചു. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് രാജാവിൽ വസിക്കുന്നു, നേതാക്കന്മാരിൽ വസിക്കുന്നു, അവർക്ക് ഭരണപാഠവും കൊടുക്കുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു. നമുക്കറിയാം, മോശയെ നയിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ് അവനെ എപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത്. മോശ ഒരിക്കൽ ദൈവത്തോട് പരാതി പറയുകയുണ്ടായി, ഈ ജനത്തെ മുഴുവനും ചുവന്നുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ടാവില്ല, ഞാനാണോ ഇവരെ പ്രസവിച്ചത്, ഞാനാണോ ഇവരെ ചുവന്നുകൊണ്ട് നടക്കേണ്ടത്? സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ മോശയുടെ പരാതി ദൈവത്തിന് മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്, ഞാൻ മടുത്തു എന്നെ കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് കർത്താവ് മോശയോട് പറയുക, ആകട്ടെ, നീ തന്നെ എല്ലാ ഭാരവും താങ്ങേണ്ട കാര്യമില്ല, നിനക്ക് ഞാൻ സഹായികളെ തരും. അതുകൊണ്ട് 70 പേരെ തിരഞ്ഞെടുത്തു, നിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഒരു പങ്ക് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ന്യായാധിപന്മാരെ, നേതാക്കന്മാരെ നയിക്കുന്നു. ഈ ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് ഏലിയാ പ്രവാചകൻ പറയുക. ഏലീഷ പ്രവാചകൻ ചോദിക്കുക, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം, ഞാൻ നിന്നെ എടുക്കപ്പെടുമെന്നത് കാണുകയാണെങ്കിൽ നിനക്കത് സാധിക്കും, ഏലിയ പറഞ്ഞു. ഏലിയായുടെ ചൈതന്യത്തിൻ്റെ ഇരട്ടി, അത് മൂത്തപുത്രൻ്റെ അവകാശമാണ് ഇരട്ടി പങ്ക് എന്ന്. എല്ലാ മക്കൾക്കുമുള്ളതിൻ്റെ ഇരട്ടി മൂത്ത മകന് കൊടുക്കുന്നു. അപ്പോൾ ഏലിയായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതേ ചൈതന്യം, അതേ ആത്മാവ് എലീശായിൽ പ്രവർത്തിക്കുന്നുവെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എപ്പോഴും നിരന്തരമായും അവനിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും ഭരണകർത്താവ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിരിക്കും. അതൊരു വലിയ ഉൾക്കാഴ്ച നൽകുന്നതാണ്. ജോസഫിനെക്കുറിച്ച് ഫറവ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന നിന്നേക്കാൾ മെച്ചമായി ആരുണ്ട് ഈ ജനത്തെ നയിക്കാൻ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം നേതാക്കന്മാർ. ഇന്നും അത് പ്രസക്തമാണ്. അത് കുടുംബത്തെ നയിക്കുന്നവനാവട്ടെ, സഭയെ നയിക്കുന്നവനാവട്ടെ, രാഷ്ട്രത്തെ നയിക്കുന്നവനാവട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. വരാൻ പോകുന്ന രാജാവ് അപ്രകാരമുള്ളവനായിരിക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഇനി ആത്മാവിൻ്റെ വിശേഷണങ്ങളാണ്. 6 വിശേഷണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നീട് ആത്മാവിൻ്റെ 7 ദാനങ്ങൾ എന്നിവയെ വിശേഷിപ്പിക്കാറുമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിവർത്തനവും ഒറിജിനലുമായിട്ട് അല്പസ്വല്പം വ്യത്യാസങ്ങൾ കാണും. അതുതന്നെയുമല്ല, ഇവിടെ 6 ദാനങ്ങൾ അഥവാ 6 വരങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ആത്മാവിൻ്റെ സപ്തദാനങ്ങൾ എന്ന് പറയുന്നത് അത് വുൾഗാത്ത എന്ന വിവർത്തനത്തിൽ നിന്ന് വന്ന ഒരു പ്രത്യേകതയുമാണ്. എടുത്തു പറയുന്ന ദാനങ്ങൾ ഇതൊക്കെയാണ്. ആത്മാവിൻ്റെ പ്രത്യേകത: ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇങ്ങനെയാണ് POC വിവർത്തനത്തിൽ കാണുക. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിസ്ഡം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ജ്ഞാനം വിസ്ഡമാണ്, വെറുമൊരു അറിവല്ല. ദൈവത്തെ അറിയുക, തന്നെ തന്നെ അറിയുക, ദൈവത്തെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും സംബന്ധിച്ച ആഴമേറിയ ഉൾക്കാഴ്ച ഉണ്ടാവുക, യാഥാർത്ഥ്യബോധമുണ്ടാവുക, ദൈവം കാണുന്ന രീതിയിൽ എന്നെ തന്നെ കാണാൻ, പ്രപഞ്ചത്തെ കാണാൻ, വ്യക്തികളെ കാണാൻ, സമൂഹത്തെ കാണാൻ കഴിയുക. വിസ്ഡം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ആ ജീവിതത്തെ നയിക്കാൻ ഏറ്റവും ആവശ്യമായതാണ് ഈ ജ്ഞാനം. ഉചിതമായ തീരുമാനമെടുക്കാൻ ആവശ്യമായ അറിവ്, ദൈവത്തിൻ്റെ തന്നെ ആ ദാനം ജ്ഞാനമുണ്ടായിരിക്കും. വിസ്ഡം. രണ്ടാമത്തേത് വിവേകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഇത് ബുദ്ധി എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. വിവേകം എന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി. ഉചിതമായ തീരുമാനമെടുക്കാൻ, എല്ലാറ്റിനെയും കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവുക ആവശ്യമാണ്. വ്യക്തിയെയും സംഭവങ്ങളെയും കുറിച്ച് വിലയിരുത്താനുള്ള കഴിവ്, അതുകൊണ്ടാണ് അതിനെ വിവേകമെന്ന് പറയുക. ദൈവം നൽകുന്ന ദാനമാണ്. ഈ വിവേകത്തിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ് സോളമൻ. സോളമൻ്റെ മുമ്പിൽ തർക്കവുമായി വന്ന രണ്ട് മാതാക്കളുടെ കഥ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മക്കളുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ കുഞ്ഞ്. രാത്രിയിൽ ഒരു കുഞ്ഞ് മരിച്ചു, അതിൻ്റെ തള്ള കുഞ്ഞിന് മേൽ കയറിക്കിടന്നു അറിയാതെ എന്നാണ് പറയുക. അവസാനം അവശേഷിക്കുന്നു ഒരു കുഞ്ഞൻ, 2 തള്ളമാരും. കുഞ്ഞെൻ്റേതാണെന്ന് ഓരോരുത്തരും പറഞ്ഞു. അവസാനം തർക്കം സോളമൻ്റെ അടുത്തെത്തി. എങ്ങനെയാണ് നിശ്ചയിക്കുക ആരുടെയാണ് ഈ കുഞ്ഞെന്ന്? എങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും? ഇന്നത്തെ പോലെ DNA ടെസ്റ്റിനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോളമൻ ഒരു തീരുമാനമെടുത്തു. ആകട്ടെ, ഒരു കുഞ്ഞും 2 തള്ളമാരുമാണ് ഉള്ളത്. 2 തള്ളമാരും പറയുന്നു കുഞ്ഞിൻ്റേതാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ 2 ഭാഗിച്ച് 2 പേർക്കും ഓരോ ഭാഗം കൊടുക്കാം. ഒരു തള്ള പറഞ്ഞു, പകുതിയെങ്കിൽ പകുതി എനിക്ക് കുഞ്ഞിനെ കിട്ടണം. 2 തള്ള പറഞ്ഞു, പകുതിയായിട്ട് എനിക്ക് വേണ്ട, അവൾ കൊണ്ടുപോയിക്കൊള്ളട്ടെ, എൻ്റെ കുഞ്ഞ് ജീവിച്ചാൽ മതി. സോളമൻ മനസ്സിലാക്കി കുഞ്ഞ് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ തള്ള. അപ്പോൾ ഉചിതമായ തീരുമാനമെടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവിനെയാണ് ഇവിടെ വിവേകം അഥവാ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജാവ് ഇപ്രകാരം വിവേകമുള്ളവനായിരിക്കണം. രാജാവ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായിരിക്കും ഈ അയക്കപ്പെടുന്ന രാജാവ്. ജ്ഞാനവും വിവേകവും. ഉപദേശമാണ് അടുത്തത്. തീരുമാനമെടുക്കാൻ മറ്റു കാര്യങ്ങൾ അറിയണം, അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കാൻ സാധിക്കണം. പ്രത്യേകിച്ചും ഇവിടെ രാജാവിനെ സംബന്ധിച്ച, രാജഭരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രമീമാംസ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉപദേശമെടുക്കാനുള്ള ആ ഒരു കഴിവ്, ഉപദേശം സ്വീകരിക്കാൻ, ആ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും ഉപദേശം കൊടുക്കുക. മനുഷ്യവ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ പലപ്പോഴും പരാജയത്തിലേക്ക് നയിച്ചു എന്ന് വരും. എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഭാവിയും ഭൂതവും അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല. എല്ലാ വരും വരായികൾ കണ്ടുകൊണ്ടായിരിക്കില്ല ഉപദേശം കൊടുക്കുക. പക്ഷേ ഈ രാജാവിൽ, വരാനിരിക്കുന്ന രാജാവിൽ ആവസിക്കുന്ന ആത്മാവ് അവന് ഉപദേശം നൽകും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ നിൻ്റെ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതാണ് ഉപദേശം. അത് മേശയ തന്നെയാണ് പറഞ്ഞു വെച്ചത്. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന ഉപദേശം. അപ്പോൾ തീരുമാനമെടുക്കാൻ ഉചിതമായ, വ്യക്തമായ, നല്ല വഴി തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യമായ ഉപദേശം മനുഷ്യ വ്യക്തികൾക്ക് അല്ല, അപ്പുറത്ത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും നൽകുക. ഉപദേശം നൽകുന്ന ആത്മാവ് ശക്തിയുണ്ട്, ശക്തിപ്പെടുത്തുന്നവനാണ് ആത്മാവ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുക, ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശക്തി ആത്മാവ് തന്നെയാണ് നൽകുക. രാജാവിന് ശക്തി ഉണ്ടാവണം, ഭാവ ആത്മാവിൻ്റെ ശക്തിയാണ്. യേശു പറഞ്ഞല്ലോ, പിന്നീട് ഉന്നതത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരെ നിങ്ങൾ ജെറൂസലത്ത് തന്നെ ആയിരിക്കണം, അതിനുശേഷമേ സുവിശേഷം പ്രസംഗിക്കാൻ പോകാവൂ. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ ശക്തി നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്. അറിവ് വ്യക്തിയെ അറിയുന്നതാവാം, ദൈവത്തെ അറിയുന്നതാവാം. രാജാവ് എല്ലാ കാര്യങ്ങളും പറയണം, പ്രത്യേകിച്ചും ദൈവത്തെ അറിയണം. അറിവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളെയും അറിയാനായിട്ട് സാധിക്കണം. നോളജ്. അവസാനമായി ദൈവഭക്തി എന്നാണ് POC വിവർത്തനത്തിൽ കാണുന്നത്. പക്ഷേ ഒറിജിനൽ ദൈവഭക്തി എന്നല്ല, ദൈവഭയം എന്നാണ്. അപ്പോൾ ഭയം എന്ന പദത്തിന് ഒരു ദുസൂചനയുണ്ടാകാം എന്ന ധാരണയിലായിരിക്കാം ഭക്തി എന്നത് വിവർത്തനം ചെയ്തത്. അത് തന്നെയുമല്ല, ഈ ഒരു വിശേഷണത്തെ വുൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ വിവർത്തനത്തിൽ വിശുദ്ധ ജെറോം രണ്ട് കാര്യങ്ങളായിട്ട് വിവർത്തനം ചെയ്തു, ഭയമെന്നും ദൈവഭക്തി എന്നും. പയറ്റി എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഫിയർ ഓഫ് ഗാഡ് ആൻഡ് പയറ്റി. ദൈവഭയം അതുപോലെ തന്നെ ഭക്തി. അപ്പോൾ ദൈവഭയം ഭക്തി എന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താണ് ദൈവഭക്തി എന്ന് POC ബൈബിളിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അത് ദൈവഭയവും ഭക്തിയും എന്ന് വുൾഗാത്തായിരുന്നു വരുന്നതാണ്. ഒറിജിനലിൽ ദൈവഭയം എന്നാണ് പറയുക. ഭയം എന്നത് ഭയപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദൈവഭയം എന്നത് ബൈബിളിൽ ദീർഘമായി ഇപ്പോഴും കാണുന്നതാണ്. ഒരു പാമ്പിനെ കണ്ടോ കടിക്കുന്ന പട്ടിയെ കണ്ടോ പേടിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുക. ഭയം എന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആത്യന്തികമായ വികാരമാണ്. ഭയം കൊണ്ട് മുഖം മറയ്ക്കുന്നു. ദൈവത്തെ നോക്കാൻ അവന് ഭയമായിരുന്നു. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയായ മനുഷ്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തരികമായ അസ്വസ്ഥതയാണ്. അതിനെ ഓവ് അഥവാ ഭയ ഭക്തി ബഹുമാനം എന്നൊക്കെ വിശേഷിപ്പിക്കാം. അപ്പോൾ ദൈവം ദൈവമാണ്, ഞാൻ മനുഷ്യനാണ്, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, അകലം, വ്യത്യാസം അതെടുത്തു കാണിക്കുന്നതാണ് ദൈവഭയം. ദൈവഭയമാണ് അറിവിൻ്റെ ആരംഭം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ. അപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് പിന്നെ ഭക്തിയും ഉണ്ടാവില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നുവെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. പക്ഷേ ഭയം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയല്ല, ആദരവ് നഷ്ടപ്പെടുകയല്ല. പിതാവ് എത്ര വാത്സല്യമുള്ളവനാണെങ്കിലും മകനെ സംബന്ധിച്ചോളം പിതാവ് ഇപ്പോഴും പിതാവായിരിക്കും. ആ വാത്സല്യമുണ്ടെന്ന് കരുതി ആ വാത്സല്യത്തെ നമുക്ക് ദുരുപയോഗിക്കാനായിട്ടാവില്ല. ആ വാത്സല്യത്തെ, പിതാവിൻ്റെ പിതൃത്വത്തെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനാവില്ല. അപ്പോൾ രാജാവിന് അവശ്യം ആവശ്യമായ ഒരു ഗുണമാണ് ദൈവഭയം. അത് ഇന്ന് നമുക്കും ആവശ്യമാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ ദാനങ്ങൾ അവസാനം ഒന്നുകൂടി ഭക്തി എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഏഴ് ദാനങ്ങളെക്കുറിച്ച് പറയുക. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. ഇപ്രകാരം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും വരാൻ പോകുന്ന രാജാവ്. ഇനി എന്താണ് അദ്ദേഹം ചെയ്യുക? അവൻ ദൈവഭയത്തിൽ ആനന്ദം കൊള്ളും. ദൈവത്തെ അറിയുന്നതിൽ, ദൈവത്തിനാൽ നയിക്കപ്പെടുന്നതിലാണ് അവൻ സന്തോഷം. യഥാർത്ഥമായ സന്തോഷം ദൈവത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷമുണ്ടാവില്ല, ആഹ്ലാദിക്കാനാവില്ല, ആനന്ദമുണ്ടാവില്ല. ദൈവഭയത്തിൽ ദൈവഭക്തിയിൽ സന്തോഷിക്കുന്നവനാണ് രാജാവ്. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല, ആഴമായ ഉൾക്കാഴ്ചയുണ്ടാവും. ഭരണാധിപന ആവശ്യമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും കണ്ടതിൻ്റെ പേരിൽ തീരുമാനമെടുക്കാനാവില്ല. ഇന്ന് എത്രയോ വിധികൾ നടക്കുന്നു, മാധ്യമങ്ങളാണല്ലോ വിചാരണകൾ നടത്തുന്നതും വിധി പ്രസ്താവിക്കുന്നതും. എന്തെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച് കുറ്റം വിധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സത്യം ഒരിക്കലും രംഗത്ത് വരാതെ, പുറത്ത് വരാതെ അവശേഷിക്കുകയും ചെയ്യുന്നു. തടവറയിൽ കിടക്കുന്ന ഒരുപാട് വ്യക്തികൾ കുറ്റവാളികളല്ല എന്ന് നമുക്കറിയാം. കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ഉണ്ടാവരുത്. ഇതാണ് പുതിയ രാജാവിനെക്കുറിച്ച് പറയുക. അവൻ കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ ചെയ്യുന്നതും കൊണ്ട് മാത്രം അവൻ വിധി പ്രസ്താവിക്കുകയില്ല. യാഥാർത്ഥ്യം അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനവനെ സഹായിക്കും. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. വിധിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുകയും കുറ്റത്തിന് ഇരയായിത്തീർന്നവനെ രക്ഷിക്കുകയുമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ ഗീതാസൂക്തം. ധർമ്മം പുനഃസ്ഥാപിക്കുക ഈ രാജാവിൻ്റെ കടമയാണ് അഥവാ ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ആത്മാവ് നൽകപ്പെടുന്നത്, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ദല്ലീം എന്നാണ് ഹിബ്രുവിൽ. ദാൽ ക്ഷീണിച്ചവൻ, തളർന്നവൻ, അവശനായവൻ, സ്വന്തമായി ഒന്നുമില്ലാത്തവൻ. അതിനെ അനവീം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. രണ്ടാമത്തേത്, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ദല്ലീം അനവീം രണ്ട് പദങ്ങൾ. ശോഷിച്ചവൻ, ക്ഷീണിച്ചവൻ, സ്വന്തമായി ഒന്നുമില്ലാത്തവൻ, അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, അതാണ് അനവീം, ദരിദ്രർ. പിന്നീട് യേശു പറയും, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നതാണ് യെശയ്യ 61-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. അവൻ ഭൂമിയിലെ എളിയവരോട് നീതിപൂർവം വർദ്ധിക്കും. നീതി അവകാശപ്പെട്ടത് ലഭിക്കുക, ദൈവത്തോട് രമ്യതയിൽ കഴിയാനായിട്ട് സഹായിക്കുക. അവൻ ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. പരിത്രാണായ സാധൂനാം, വിനാശായ ച ദുഷ്കൃതാം എന്ന് ഗീതാസൂക്തത്തിൽ വീണ്ടും വായിക്കും. സാധുക്കളെ സംരക്ഷിക്കുക, ദുഷ്ടരെ നിഗ്രഹിക്കുക, അതും ഈ വരാൻ പോകുന്ന രാജാവിൻ്റെ പ്രത്യേകത തന്നെ. പഴയശിയായുടെ പ്രവചനത്തിൽ കാണുന്ന കാര്യങ്ങൾ ഗീതാസൂക്തത്തിൽ വീണ്ടും നമ്മൾ ഭാരതത്തിൽ കേൾക്കുകയാണ്. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും, നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. രണ്ട് പദങ്ങൾ. സുദാഖ, ഇതാണ് നീതി എന്ന് പറയുക. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് എല്ലാവരും ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നീതി. അതൊരു ക്വാളിറ്റിയാണ്, പരസ്പര ബന്ധത്തിലുണ്ടാകേണ്ട ഒരു വിശേഷണം. നീതിയും വിശ്വസ്തതയും കൊണ്ട് അരമുറുക്കും. വിശ്വസ്തത, ദൈവത്തോടും സഹജീവികളോടുമുള്ള വിശ്വസ്തത, യമുന എന്ന് ഹീബ്രുവിൽ പറയും. അരമുറുക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി, നീതി നടപ്പിലാക്കാൻ വേണ്ടി അരമുറുക്കി യുദ്ധം ചെയ്യാൻ വരുന്നവനാണ്. അധർമ്മത്തെയും ഉന്മൂലനം ചെയ്യാൻ, നീതി പുനഃസ്ഥാപിക്കാൻ അവൻ അരമുറുക്കി കടന്നു വരുമ്പോഴെന്താണ് സംഭവിക്കുക? ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പരസ്പരം ശത്രുക്കളായി കഴിയുന്നവരാണ്. ആട്ടിൻകുട്ടി ചെന്നായിക്കിരയായിത്തീരേണ്ടവനാണ്. സാധാരണഗതിയിൽ പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പരസ്പരമുള്ള ശത്രുതകൾ അവസാനിക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒരുമിച്ചുമേയും. അപ്പം പരസ്പരം വിരുദ്ധങ്ങളായി കഴിയുന്ന ശക്തികളെ ഒരുമിപ്പിക്കുന്നത് ഈ ശിശുവായിരിക്കും. ഒരു ശിശു അവയെ നയിക്കും. പരസ്പരം ഭിന്നിച്ചു പോകുന്ന, അകന്നു നിൽക്കുന്ന മൃഗങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുക, മനുഷ്യരെയുമാണ്. ശത്രുതകളെല്ലാം അവസാനിക്കുന്നു, യുദ്ധങ്ങൾ അവസാനിക്കുന്നു, മനുഷ്യനിൽ സമാധാനമുണ്ടാകുന്നു. പറുദീസ നഷ്ടപ്പെട്ടു പോയ പറുദീസ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുക. ഒരു ശിശു അവരെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് കിടക്കും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. അപ്പോഴേ വലിയ സമാധാനത്തിൻ്റെ ഒരു ചിത്രം. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. ആരും ആരെയും ദ്രോഹിക്കാത്തൊരവസ്ഥ. ശത്രുത കടന്നു വന്നത് പാപമൂലമാണെന്ന് നമുക്കറിയാം. പറുദീസായിൽ എല്ലാം ഐക്യത്തിലായിരുന്നു. നമ്മളൊരു ദിവസം കാണുകയുണ്ടായി. പറുദീസ എന്ന് പറയുന്നത് തന്നെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദ ഗ്രേറ്റ് ഹാർമണി എന്ന് പറയും, വലിയ ഐക്യം. ദൈവവും മനുഷ്യനും തമ്മിൽ, മനുഷ്യ പരസ്പരം, മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ ഉള്ള വലിയ ഐക്യം. ആരും ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ. ഇവിടെ മൃഗങ്ങൾ പോലും തങ്ങളുടെ വന്യമായ ആ സ്വഭാവം ഉപേക്ഷിച്ച് സൗമ്യതയിലേക്ക് കടന്നു വരും. സൗമ്യത, ശാന്തത, സമാധാനം, ഇതാണ് ഭാവിയെക്കുറിച്ച് യേശയ്യ വരച്ചു കാട്ടുന്ന ചിത്രത്തിൽ പ്രസക്തമാകുന്നത്. എങ്ങനെയാണിതെല്ലാം സംഭവിക്കുക? ഒരു ശിശു ആണ് നമുക്ക് ജനിക്കാൻ പോകുന്നത്. ആ ശിശു ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായിരിക്കും. അവനായിരിക്കും രാജാവ്. അവനായിരിക്കും നമ്മളെ ഭരിക്കുക. ഇനി സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? അതിന് അവസാനമായിട്ട് പറയുന്നതാണ്, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ദൈവത്തെ അറിയാത്തതാണ് അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ശത്രുതയുടെയും അധർമ്മത്തിൻ്റെയും കാരണം എന്നോട് വിശേഷിപ്പിക്കുക. യഥാർത്ഥ ദൈവജ്ഞാനം കടന്നു വരുമ്പോൾ സമാധാനമുണ്ടാകും. അജ്ഞതയാണ് എല്ലാ അധർമ്മത്തിൻ്റെയും അടിസ്ഥാന കാരണം. തിന്മയുടെ അടിസ്ഥാന കാരണം അജ്ഞത. നമ്മുടെ ഭാരതത്തിലും അത് തന്നെയാണ് പഠിപ്പിക്കുക. അറിവില്ലായ്മ കൊണ്ടാണ്, ഞാൻ എൻ്റെ അയൽക്കാരനെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഭയപ്പെടുക. അയൽക്കാരനെൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഞങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാനിനി ശത്രുതയിൽ കഴിയേണ്ടവനല്ല. രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാകുന്നത് അജ്ഞത മൂലമാണ്. അജ്ഞത മൂലമാണ് ഞാൻ എന്നെ തന്നെ മറ്റുള്ളവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായി ശ്രമിക്കുക. അജ്ഞത മൂലമാണ് ഞാൻ ഭയപ്പെടുക. അജ്ഞത മൂലമാണ് കടന്ന് ആക്രമിക്കുക. അജ്ഞത ഏറ്റവും അടിസ്ഥാനം ദൈവത്തെ അറിയായികയാണ്. ദൈവത്തെ അറിയാത്തവന് എവിടെ നീതി? ദൈവത്തെ അറിയാത്തവന് എവിടെ ധാർമ്മികത? ദൈവത്തെ അംഗീകരിക്കാത്തവന് എവിടെ സമാധാനം? ആയുധം കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവൻ ശത്രുത വളർത്തുകയുള്ളൂ. എപ്പോഴും കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനായി ശ്രമിക്കും. കൂടുതൽ കൂടുതൽ അടക്കി ഭരിക്കാനായി ശ്രമിക്കും. എത്ര കൂടുതലുണ്ടാകുന്നു അത്രയും കൂടുതൽ സമാധാനം എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് അവകാശപ്പെടുത്തുകൂടി ഞാൻ സ്വന്തമാക്കുമ്പോൾ, ഞാൻ വീണ്ടും അസമാധാനം സൃഷ്ടിക്കുകയാണ്. പിടിച്ചടക്കുന്നതിലല്ല വിട്ടുകൊടുക്കുന്നതിലാണ് സമാധാനം എന്ന് എനിക്ക് മനസ്സിലാവും. ശത്രുതയിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് സമാധാനം സ്ഥാപിക്കുക എന്ന് ഞാൻ അറിയുന്നത് യഥാർത്ഥമായ ജ്ഞാനം കടന്നു വരുമ്പോഴാണ്. അതിന് പ്രകാശമുണ്ടാവണം. അജ്ഞത അന്ധകാരമാണ്. അന്ധകാരത്തെ അകറ്റുന്നവനാണ് ഗുരു എന്ന് വിശേഷിപ്പിക്കുക. പക്ഷേ യഥാർത്ഥ ഗുരു യേശു ക്രിസ്തുവാണ്, ജഗദ്ഗുരുവായവൻ. ഇങ്ങനെ അന്ധകാരമകറ്റുന്ന ജഗദ്ഗുരുവിൻ്റെ വരവിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ മുൻകൂട്ടി അറിയിക്കുന്നത്. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ആ യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. ഹൃദയത്തെ തുറക്കുക, ഹൃദയത്തെ ഒരുക്കുക. പ്രകാശമായി കടന്നു വരുന്നവനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവൻ്റെ ആത്മാവ് നമ്മൾ വസിക്കട്ടെ. ആ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. യഥാർത്ഥമായ ശാന്തിയും സമാധാനവും സമാധാനത്തിൻ്റെ രാജാവായ യേശുവിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, ചുറ്റും ഭയം സൃഷ്ടിക്കുന്ന അന്ധകാരം വ്യാപിച്ചു വരുമ്പോൾ, ഉള്ളിൽ അന്ധകാരം ഉടലെടുക്കുകയും അത് പുറത്ത് വ്യാപിക്കുകയും ഭയം ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവ് ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഈ ഭയത്തെ ദൂരീകരിക്കണമേ. യഥാർത്ഥമായ അറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വ്യക്തമായ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും വിവേകവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അങ്ങയെക്കുറിച്ചുള്ള അറിവ്, അങ്ങയെ അറിയുക, അതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രസരിക്കട്ടെ. കർത്താവായ യേശുവേ, കടന്നു വരണമേ. അന്ധകാരം അകറ്റണമേ, പ്രകാശത്തിലേക്ക് നയിക്കണമേ, സമാധാനം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.